2021 ഫെബ്രുവരി 20 ശനിയാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വ്യക്തിഗത മികവല്ല, ടീം വർക്കാണ് പ്രധാനം. IAS അസോസിയേഷൻ ആദ്യമായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ബി അശോകുമായി US ഗോകുൽകൃഷ്ണ നടത്തിയ അഭിമുഖം. മസൂറി IAS അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ, കേന്ദ്ര കൃഷിമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കേരള വെറ്ററിനറി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ, 2015 മുതൽ വിവിധ വകുപ്പുകളിൽ ഗവൺമെന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ KTDFC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. IAS അസോസിയേഷൻ ആദ്യമായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സംസാരിക്കുന്നു. ചോദ്യം: IAS അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ പ്രസിഡന്റായിരിക്കുന്നു, പുതിയ ദൌത്യത്തെക്കുറിച്ച് ഡോക്ടർ ബി അശോകിന്റെ മറുപടി. സർവീസിൽ ഇന്ന് ജൂനിയർമാരാണ് കൂടുതൽ. അവർക്കാണ് പ്രശ്നങ്ങളുമേറെ. അവർക്ക് സ്വാതന്ത്ര്യമായി വന്ന് എന്തും പറയാനും അറിയിക്കാനും ഞാൻ സമയം കൊടുക്കാറുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ എന്നാലാവും വിധം പങ്കെടുക്കാറുമുണ്ട്. കേൾക്കാൻ സന്നദ്ധതയുള്ളതുകൊണ്ട് ഒരു നല്ല കർമ്മപദ്ധതി അവർ ആവിഷ്കരിച്ചപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാളെ പ്രസിഡന്റാക്കണം എന്ന് അവർ ആഗ്രഹിച്ചിരിക്കണം, അത്രയുള്ളൂ. IAS അസോസിയേഷൻ മറ്റ് സർവീസ് സംഘടനകളെ പോലെ ഒരു ട്രേഡ് യൂണിയനല്ല, ഒരു വെൽഫെയർ സൊസൈറ്റിയാണ്, ഒരു സോഷ്യൽ വെന്യൂ. ചോദ്യം: സാധാരണ വാർഷിക യോഗത്തിൽ അനൌപചാരിക തിരഞ്ഞെടുപ്പേ നടക്കാറുള്ളൂ, ഇത്തവണ ഓൺലൈൻ ബാലറ്റ് തിരഞ്ഞെടുപ്പ് തന്നെ വന്നു, ചില്ലറ മത്സരവും. എന്തുകൊണ്ടാണത്? മറുപടി: അനൌപചാരിക തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ചീഫ് സെക്രട്ടറിയുമായി ആലോചിച്ച് ഒരു സീനിയറാണ് പ്രസിഡന്റായി വന്നിരുന്നത്. ആ സംവിധാനത്തിൽ ജൂനിയർ ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ ഫലപ്രദമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് പലർക്കും തോന്നി. അസോസിയേഷൻ എന്നത് ഹയറാർക്കിയിൽ നടത്താനാവില്ല, അത് എല്ലാവരും സ്വമേധയാ സൌഹൃദത്തോടെ പ്രവർത്തിക്കേണ്ട ഒന്നാണ്. സ്ഥാനാർത്ഥി തന്നെ ആയിട്ടില്ലാത്ത, അംഗങ്ങളോട് വോട്ട് ചോദിച്ചിട്ടില്ലാത്ത പ്രസിഡന്റ് അവരെ കേൾക്കണമെന്നില്ല. തിരഞ്ഞെടുപ്പ് ഭാരവാഹികളുടെ അക്കൌണ്ടബിലിറ്റി ഉറപ്പാക്കുന്നു, അതാകണം അംഗങ്ങൾ കണ്ടത്. ചോദ്യം: എന്താണ് പ്രധാന കർമ്മപരിപാടി? മറുപടി: ജൂനിയർമാരുടെ പാർപ്പിട പ്രശ്നം തിരുവനന്തപുരത്ത് രൂക്ഷമാണ്. ആക്കുളത്ത് 2 ഏക്കർ സ്ഥലം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. റവന്യൂ PWD സെക്രട്ടറിമാർ ഏകോപിപ്പിച്ചാൽ 40 ഫ്ളാറ്റുകൾ ഉടൻ തീർക്കാം. അത് വീടില്ലാത്തവർക്ക് വലിയ ആശ്വാസമാകും. 2 മാസത്തിലൊരിക്കലെങ്കിലും അംഗങ്ങളുടെ ഗെറ്റ് ടുഗെദർ, കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ, കുട്ടികളുടെ കലാപരിപാടികളെല്ലാം സാഹചര്യമനുസരിച്ച് നോക്കണം. കുറച്ച് ഫോക്കസ് ചാരിറ്റി പ്രവർത്തനത്തിനും വോളണ്ടിയറിംഗിനും നൽകും. വലിയ സാമ്പത്തിക ശക്തിയല്ല അസോസിയേഷൻ. ഉദ്യോഗസ്ഥരുടെ കരിയർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അതിലും സാധ്യമായ സഹായം ചെയ്യും. ചോദ്യം: IAS ജനാധിപത്യ മൂല്യമുള്ള ഒരിടമാണോ? മറുപടി: ഹയറാർക്കി സർവീസിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടതാണ്, ദുരുപയോഗം ചെയ്യരുത് എന്ന് മാത്രം. പ്രകടമായ പിശക് ചെയ്യാൻ സീനിയർ ജൂനിയറെ ഭീഷണിപ്പെടുത്തരുത്, അപഹസിക്കുകയുമരുത്. ജാതിബോധം ഒക്കെ ദുർബലപ്പെട്ട് ചതുരമായ ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. നീ ബ്രാഹ്മണപുത്രൻ തന്നെയോ അതോ ശൂദ്രപുത്രനോ എന്ന് ഒരു സർവീസ് മേധാവിയും ചോദിക്കാൻ പാടില്ല, തമാശയായി പോലും. ഇതൊക്കെ എന്റെ സർവീസ് കാലത്ത് നേരിട്ട് കണ്ടതും കേട്ടതുമാണ്. അന്നത് ചോദിച്ചത് ഒരു ബ്രാഹ്മണനോടാണ്. കേട്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് എന്തു തോന്നുമെന്നത് ചോദിക്കുന്നയാൾ ഓർക്കുന്നില്ല. അതായിരുന്നു ഒരു കാലത്ത് IAS. ജാതിയും അസമത്വവും ഒന്നും അടച്ചുപോയിട്ടില്ല, എന്നാൽ തല്ലിക്കൊഴിച്ച് കേരളത്തിൽ ദുർബലമാക്കിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞത് കേട്ട ജൂനിയർ അന്ന് പ്രതിഷേധിച്ചില്ല, ഇന്ന് ഇതൊന്നും പറയില്ല, തിരിച്ചു കേൾക്കും. നമ്മൾ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാം. ചോദ്യം: പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി, 5 വർഷം IASുകാർ കഠിനമായ ഒരു കാലത്തിലൂടെയാണ് കടന്നുപോയത്, എങ്ങനെ കാണുന്നു? മറുപടി: പലപ്പോഴും പ്രതിസന്ധിഘട്ടമായിരുന്നു. മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഒറ്റ ടീമായി സിവിൽ സർവീസ് പ്രവർത്തിച്ചു, കേരളത്തിന് വലിയ കൈത്താങ്ങായി എന്നു തന്നെ കരുതുന്നു. ജില്ലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വീട്ടിൽ പോകാത്ത വർഷം തന്നെയുണ്ടായി. പോലീസും ഉണർന്നു പ്രവർത്തിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓഫീസർമാർക്ക് വ്യക്തിഗത ആവശ്യങ്ങൾ തന്നെ നീട്ടിവെക്കേണ്ടി വന്നു. ദന്തഗോപുരം വിട്ട് ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് സർവീസുകൾ അവസരത്തിനൊത്ത് ഉയർന്നു. ഇന്ത്യൻ സിവിൽ സർവീസിന് രൂപം കൊടുത്ത സമയത്തെ സർദാർ പട്ടേലിന്റെയും മറ്റും വീക്ഷണം ഒരിക്കൽ കൂടി ശരിയാണെന്ന് തെളിഞ്ഞു. ഇനിയും ഏറെ പരിശ്രമം ബാക്കിയാണ്. ചോദ്യം: സർവീസിൽ വരേണ്ട പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സൂചിപ്പിക്കാമോ? മറുപടി: ഒന്നാമതായി, നിയമനങ്ങളിൽ ചട്ടപ്രകാരം കേന്ദ്ര സർക്കാർ 2014 നടത്തിയ മാറ്റങ്ങൾ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാർ ഉത്തരവുകളനുസരിച്ച് നടപ്പാക്കണം. 2-3 വർഷം വരെ ഒരേ ലാവണത്തിൽ തുടർന്നാൽ തന്നെ പദ്ധതി നിർവഹണവും ചട്ടസംബന്ധമായ പ്രശ്നങ്ങളും മെച്ചപ്പെടും. ഉദ്യോഗസ്ഥർക്കെതിരെ നിസ്സാരമായ ഒറ്റനോട്ടത്തിൽ തന്നെ വ്യാജമെന്ന് മനസ്സിലാവുന്ന പരാതികളിൽ അന്വേഷണങ്ങളും മറ്റും നടത്തി മൊറയിൽ തകർക്കരുത്. ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുക. തെറ്റിദ്ധാരണകളിൽ വഴിതെറ്റി പ്രവർത്തിക്കാതിരിക്കുക. ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തിഗത മികവ് കാട്ടുമ്പോഴല്ല, ഉദ്യോഗസ്ഥർ ടീമായി പ്രവർത്തിക്കുമ്പോഴാണ് പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടുക എന്നത് ഓർക്കണം.